SBS റേഡിയോ
ലോകവാർത്തകളിൽ മലയാളികൾ ഏറ്റവുമധികം നിറഞ്ഞുനിന്നൊരു വർഷമാണ് കടന്നുപോയത്. 2018 ആഗോള മാധ്യമങ്ങളിൽ കേരളത്തിൻ്റെ പേരും മലയാളി എന്ന വാക്കും ഇത്രത്തോളം ആവർത്തിച്ച ഏതെങ്കിലും ഒരവസരം മുൻപുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. കേരളത്തിലെ പ്രളയവും നിപ വൈറസ് ബാധയും മുതൽ ഇപ്പോൾ സജീവമായ ശബരിമല വിഷയം വരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള പത്രങ്ങളിലും ചാനലുകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും എല്ലാം സജീവമായിരുന്നു. ഓസ്ട്രേലിയയിലും മലയാളികൾ ഒരുപാട് വാർത്തയിൽ നിറഞ്ഞൊരു വർഷമായിരുന്നു 2018. പ്രളയം പോലുള്ള വിഷയങ്ങളിൽ ഓസ്ട്രേലിയൻ മലയാളികളുടെ പ്രശ്നങ്ങൾ വാർത്തയായപ്പോൾ നമുക്കിടയിൽ തന്നെയുള്ള പല കേസുകളും മറ്റും ഒരുപാട് സജീവ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഒരു മാധ്യമം എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഒരു വാർത്താമാധ്യമം എന്ന നിലയിൽ, SBS മലയാളവും അതുകൊണ്ട് തന്നെ ഏറ്റവും സജീവമായൊരു വർഷം കൂടിയായിരുന്നു 2018. 2018 കഴിഞ്ഞു പോയപ്പോൾ SBS മലയാളം എന്തൊക്കെ ചെയ്തു എന്ന ഒരു തിരിഞ്ഞുനോട്ടവും 2019 നമുക്ക് കൂടുതലായി എന്തു ചെയ്യാൻ കഴിയും എന്ന ഒരു ചിന്തയും ശ്രോതാക്കളുമായി കൂടി പങ്കുവയ്ക്കുകയാണ് ഇനി. SBS മലയാളത്തിൻ്റെ ടീം അംഗങ്ങൾ തന്നെ തത്സമയം അതിനായി ചേരുന്നുണ്ട്. നമ്മുടെ ടീം അംഗങ്ങളാകുമ്പോൾ ശ്രോതാക്കൾക്ക് പ്രത്യേകിച്ചും ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഡെലിസ് പോൾ, സൽവി മനീഷ്, ജിതു എലിസബത്ത് മാത്യു, എ എൻ കുമാരമംഗലം എന്നിവർ തത്സമയവും സിഡ്നി റിപ്പോർട്ടറായിട്ടുള്ള എമിറോയുടെ അഭിപ്രായവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരിട്ട് വിഷയത്തിലേക്ക് തന്നെ കടക്കാം. 2018 എന്താണ് SBS മലയാളത്തിന് പ്രത്യേകമായി ചെയ്യാൻ കഴിഞ്ഞത്? ഈ ചോദ്യത്തിന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ രംഗത്തേക്ക് SBS മലയാളം കൂടുതലായി ശ്രദ്ധ പതിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ആഴ്ചയിൽ 2 തവണ നൽകുന്ന റേഡിയോ പ്രക്ഷേപണം എന്നതിനേക്കാൾ ഉപരിയായി ഡിജിറ്റൽ മീഡിയ എന്ന രീതിയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതിനായി നമ്മുടെ ടീം കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്ത വർഷമായിരുന്നു 2018. ഒരുപക്ഷേ ടീമിൻ്റെ ഡിജിറ്റൽ പ്രൊഡ്യൂസറായ സൽവി മനീഷിന് അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ കഴിയുമായിരിക്കും. സൽവി, എങ്ങനെയാണ് 2018 ഒരു ഹൈലൈറ്റിനെ കാണുന്നത്?
ദിജു പറഞ്ഞ പോലെ തന്നെ റേഡിയോയ്ക്ക് പുറമെ ഡിജിറ്റലിലും SBS മലയാളം സജീവമായി വാർത്തകൾ നൽകിയ ഒരു വർഷമാണ് 2018 എന്ന് പറയാം. ഓസ്ട്രേലിയൻ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും എല്ലാം തന്നെ കഴിയുന്നതും വേഗത്തിൽ നമ്മൾ ഡിജിറ്റൽ മീഡിയയിലൂടെ, അതായത് ഫേസ്ബുക്കിലൂടെയും SBS മലയാള വെബ്സൈറ്റിലൂടെയും നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഈ വർഷം ഹൈലൈറ്റ് എന്ന് എടുത്തു പറയാവുന്നത്, നേരത്തെ നമ്മൾ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകൾ അത് നൽകിയിരുന്നതെങ്കിൽ ഓരോ വാർത്തയും പിന്തുടർന്ന് എല്ലാ ദിവസവും തന്നെ നമ്മൾ കൃത്യമായി വാർത്തകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ വായനക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഡിജിറ്റൽ മേഖലയിൽ നമുക്ക് ഹൈലൈറ്റ് എന്ന് എടുത്തു പറയാവുന്നത് ഒരു കാര്യം. അതായത് നമ്മൾ ഓരോ വാർത്ത, അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിലെ പ്രളയം തന്നെ നോക്കിയാൽ, ഇവിടെ മലയാളി ഓസ്ട്രേലിയൻ മലയാളികൾ കൂട്ടായ്മകൾ നടത്തിയ സഹായം, അവരെ എങ്ങനെ സഹായം ചെയ്തു, നാട്ടിലേക്ക് എങ്ങനെ സഹായം ചെയ്തു എന്നുള്ള കാര്യം, അതുപോലെ കുട്ടികൾ ഇവിടുന്ന് സഹായം ചെയ്ത് നൽകിയിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പിന്തുടർന്ന് നൽകിയിരുന്നു. അതുകൂടാതെ മെൽബണിലെ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ ആ വാർത്തകൾ വെയിറ്റ് ചെയ്യാതെ, അതായത് പ്രക്ഷേപണത്തിനായി, റേഡിയോ പ്രക്ഷേപണത്തിനായി വെയിറ്റ് ചെയ്യാതെ നമ്മൾ അപ്പോൾ തന്നെ ആ വാർത്തകൾ പിന്തുടർന്ന് നമ്മൾ കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതായിരുന്നു ഏറ്റവും പ്രധാനമായ ഒരു ഹൈലൈറ്റ് എന്ന് എടുത്തു പറയാവുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൂടുതൽ ഇംഗ്ലീഷിനും കൂടെ കൂടുതൽ വാർത്തകൾ നൽകാൻ തുടങ്ങിയിരുന്നു. അതായത് ഡിജിറ്റൽ മേഖലയിൽ നമ്മൾ നാട്ടിൽ നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ ഇംഗ്ലീഷിലും വാർത്തകൾ നൽകിയിരുന്നത് കൊണ്ട് തന്നെ SBS ന്യൂസും SBS ഓസ്ട്രേലിയ പോലുള്ള മുൻനിര മാധ്യമങ്ങളിലേക്ക് അത് അവരെടുത്ത് ഷെയർ ചെയ്യുകയും അവർ കൂടുതലും നമ്മുടെ വാർത്തകൾ അവർക്ക് കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തതോടെ നമുക്ക് കേരളത്തിന്റെ പ്രസക്തമായ വാർത്തകൾ മുൻനിര, ഓസ്ട്രേലിയയിലെ മുൻനിര മാധ്യമങ്ങളിലേക്ക് എത്താൻ തുടങ്ങി എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത്.
തീർച്ചയായും. എന്തായാലും എനിക്കൊന്ന് ഒരുപക്ഷെ ഈ വർഷം ആദ്യം, അതായത് ക്ഷമിക്കണം, കഴിഞ്ഞ വർഷം ആദ്യം 2018 ആദ്യം ഇത്തരത്തിലൊരു പരിപാടി നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഓസ്ട്രേലിയൻ മലയാളികളുടെ പ്രധാന അല്ലെങ്കിൽ പ്രാഥമിക വാർത്താ സ്രോതസ്സായി SBS മലയാളത്തെ മാറ്റണം എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ വർഷം നമുക്കതിന് വ്യക്തമായി തന്നെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഡിജിറ്റലിലേക്കുള്ള മാറ്റത്തിലൂടെ എല്ലാ ദിവസവും വാർത്തയ്ക്കായി ഓസ്ട്രേലിയൻ മലയാളികൾക്ക് SBS മലയാളത്തിൻ്റെ വെബ്സൈറ്റിനെയും ഫേസ്ബുക്കിനെയും SBS റേഡിയോ ആപ്പിനെയും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഡിജിറ്റൽ തീർച്ചയായും അത്തരത്തിലുള്ളൊരു മാറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഓസ്ട്രേലിയൻ മലയാളികൾക്ക് ഏറെ ഗുണകരമാവുകയും ചെയ്തിട്ടുണ്ട്. ഓണെയറിലേക്ക് വരികയാണെങ്കിൽ ഓണെയർ റേഡിയോ പരിപാടികളെക്കുറിച്ച് ഓണെയർ പ്രൊഡ്യൂസർ ഡെലിസ് പോളിനായിരിക്കും കൂടുതൽ പറയാൻ കഴിയുക. എന്താണ് ഡെലിസ് 2018 എടുത്തു പറയാവുന്ന ഒരു ഹൈലൈറ്റ്?
ഇപ്പോൾ ദിജുവും സൽവിയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഒട്ടേറെ പരിപാടികൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് 2018 വലിയൊരു മാറ്റം തന്നെയാണ്. ഒപ്പം റേഡിയോയിൽ കൂടുതൽ പരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് അവസരം ലഭിച്ചു എന്നുള്ളതുകൊണ്ട് ഒട്ടേറെ പരിപാടികളിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കേരളത്തിലെ പ്രളയവുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ മലയാളി കൂട്ടായ്മകൾ നടത്തിയ പരിപാടികളെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും, ഒപ്പം കേരളത്തിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ, പ്രത്യേകിച്ച് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസ്, അതുപോലെ തന്നെ ശബരിമല യുവതി പ്രവേശന വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള ഓസ്ട്രേലിയൻ മലയാളികളുടെ നിലപാടുകൾ ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമം എന്ന രീതിയിൽ, ഓസ്ട്രേലിയൻ മലയാളികളുടെ ഒരു സ്വരം എന്ന രീതിയിൽ ഓസ്ട്രേലിയൻ മലയാളി എസ് ബി എസ് മലയാളത്തിലൂടെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, ഒരു കൂടുതലായിട്ട് എത്തിക്കാൻ കഴിഞ്ഞ നിലപാടുകൾ, ഓസ്ട്രേലിയൻ മലയാളികളുടെ നിലപാടുകൾ എത്തിക്കാൻ കഴിഞ്ഞതാണ് എടുത്തു പറയാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ദിജു,
തീർച്ചയായും. എന്തായാലും നമ്മൾ അതും കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം സൂചിപ്പിച്ചത് തന്നെയായിരുന്നു, നമ്മൾ ഓസ്ട്രേലിയൻ മലയാളികളുടെ ശബ്ദമായി മാറുക എന്നതും നമ്മുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. അതിന് ഒരുപക്ഷെ ഒരു ദേശീയ പൊതുമേഖലാ മാധ്യമം എന്ന രീതിയിലുള്ള പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും, ഒരു കമ്മ്യൂണിറ്റി റേഡിയോ അല്ലാത്തത് കൊണ്ടുള്ള പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും, വാർത്തയും വാർത്താ സംബന്ധമായുള്ള വിവരങ്ങളും കൂടുതലായി നൽകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എങ്കിൽ പോലും പരമാവധി വിഷയങ്ങളിൽ ഓസ്ട്രേലിയൻ മലയാളികളുടെ അഭിപ്രായങ്ങൾ, അത് എവിടെ നിൽക്കുന്നു എന്ന രീതിയിൽ കേരളത്തിലേക്കും അല്ലെങ്കിൽ പുറം ലോകത്തിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു. പ്രളയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എടുത്തു പറയേണ്ടത് ഓസ്ട്രേലിയൻ മലയാളികളുടെ അഭിപ്രായങ്ങളും അവരുടെ അവസ്ഥയുമെല്ലാം തന്നെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. നിപ്പ വൈറസിൻ്റെ ഒരു ബാധ സമയത്തുമെല്ലാം ഓസ്ട്രേലിയൻ മലയാളികളുടെ അഭിപ്രായങ്ങൾ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ വർഷം 2018 എസ് ബി എസ് മലയാളം ടീമിൽ ചേർന്ന ഒരു അംഗമാണ് ജീതു എലിസബത്ത് മാത്യു. 2018 വരെ കഴിഞ്ഞ 5 വർഷമായി പുറത്തു നിന്ന് എസ് ബി എസ് മലയാളത്തെ കാണുകയും കഴിഞ്ഞ വർഷം ടീമിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ ഒരു മാറ്റം എന്ന രീതിയിൽ, ജീതുന് എന്താണ് തോന്നുന്നത്?
നമസ്കാരം ദിജു. എനിക്ക് പ്രധാനമായിട്ടും 2 മാറ്റങ്ങളാണ് ഞാൻ ടീമിന് വെളിയിൽ നിന്നപ്പോഴും പിന്നീട് ടീമിനകത്ത് വന്നപ്പോഴും ആ ഒരു മാറ്റം ഫീൽ ചെയ്തതും അത് എന്തുകൊണ്ടാണെന്നുള്ള കാരണങ്ങൾ മനസ്സിലായതുമായിട്ടുള്ള 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് പറയുകയാണെങ്കിൽ, ചില വാർത്തകളിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു എസ് ബി എസ് മലയാളം എന്തുകൊണ്ട് താമസിച്ചു പോകുന്നു എന്നൊരു തോന്നൽ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ 5-star പ്രോപ്പർട്ടി ഇതിൻ്റെ ന്യൂസ് ഒരുമാതിരി ഒട്ടുമിക്ക തന്നെ ഓൺലൈൻ വാർത്തകളിലും എല്ലാം വന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ പലർക്കും അറിയാവുന്ന ഒരു വാർത്തയായിട്ടും ഈ പറയുന്ന പോലെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ന്യൂസിന് വേണ്ടി എസ് ബി എസ് മലയാളത്തെ അന്നും നമ്മൾ ആശ്രയിക്കുന്ന ഒരു കാലം തന്നെയായിരുന്നു. അപ്പം നോക്കുമ്പം എസ് ബി എസ് മലയാളത്തിൽ അതിൻ്റെ ന്യൂസ് കുറേ ദിവസത്തേക്ക് തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാ മാധ്യമങ്ങളിലും വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ വാർത്തകൾ എസ് ബി എസ് മലയാളത്തിൽ വന്നത്. അപ്പം അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു തോന്നൽ വെളിയിൽ നിന്ന ഒരംഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ടീമിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കതിനകത്ത് നമ്മൾ ഒരു വാർത്തയ്ക്ക് വസ്തുതകൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണെന്നുള്ളത് എനിക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ മാത്രമാണ് താമസിച്ചാലും വ്യക്തമായ ഒരു വാർത്തയായിരിക്കണം, വസ്തുതകൾക്ക് അടിസ്ഥാനപരമായിട്ട് ക്ലാരിറ്റിയുള്ള വാർത്തകളായിരിക്കണം നമ്മൾ കൊടുക്കുന്നതെന്നുള്ള ആ ആശയം കൊണ്ടാണ് ആ ഡിലേ വരുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതെനിക്കൊരു വലിയ റിയലൈസേഷനും ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ചില ഇപ്പം നമ്മൾ കുട്ടികളുടെയൊക്കെ ടാലന്റിനെ പറ്റിയൊക്കെ ചെയ്യുന്ന ചില വാർത്തകളൊക്കെ എസ് ബി എസ് മലയാളത്തിൽ വായിക്കുമ്പം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ മലയാളികൾക്ക് അഭിമാനമാകുന്ന രീതിയിൽ എന്നൊക്കെയുള്ള രീതിയിൽ ചില സെന്റൻസുകൾ നമ്മൾ കുറച്ചുകൂടി ഒരു വ്യക്തികളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പോലെയുള്ള ചില സെന്റൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ, അത് വായിക്കുമ്പോൾ അത്ര ഒരു ഫീല് വരുന്നില്ലല്ലോ എന്നിങ്ങനെയുള്ള ചില തോന്നലുകൾ എനിക്ക് ടീമിലേക്ക് വരുന്നതിന് മുമ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ടീമിൽ വന്ന അവിടുത്തെ നിയമങ്ങളും ഇതും മനസ്സിലായപ്പോഴാണ് ഓസ്ട്രേലിയ പോലെയുള്ള ഒരു രാജ്യത്തെ ഒരു മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നയാളുടേതായിട്ടുള്ള ഒരു വാചകങ്ങളും ഉണ്ടാകാതെ എത്രമാത്രം നിരപേക്ഷതമായിട്ടായിരിക്കണം നമ്മൾ ആ വാർത്തകൾ കൊടുക്കുന്നത്, നമ്മുടെ വാർത്തയിൽ നിന്ന് ഒരു വാചകം പോലും ഒരാളെ മിസ്ലീഡ് ചെയ്യാതെ ആയിരിക്കണം എന്നുള്ള അങ്ങനെ 2 കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്.
അല്ല, ഒരുപക്ഷെ ശ്രോതാക്കളോടും പറയാനുള്ള ഒരു കാര്യം തന്നെയാണ്, പലപ്പോഴും നമ്മൾ ഒരുപാട് ശ്രോതാക്കളും പറയുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ എന്തുകൊണ്ട് ആ വാർത്ത കൊടുത്തില്ല അല്ലെങ്കിൽ എന്ന് പറയുന്നൊരു കാര്യം. നമ്മൾ ശ്രോതാക്കളോട് പറയാനുള്ള അത് തന്നെയാണ്, എസ് ബി എസ് മലയാളത്തിൽ ഒരുപക്ഷെ ഒരു പൊതുമേഖലാ മാധ്യമം എന്ന രീതിയിലും അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിവിടെ ചെയ്യുന്നത് ഒരുപക്ഷെ മാധ്യമ രംഗത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ പോലും പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, കമൻസ് ആർ ഫ്രീ ബട്ട് ഫാക്ട്സ് ആർ സീക്രട്ട് എന്ന് പറയും. അതായത് അഭിപ്രായങ്ങൾ ആർക്കും പറയാം, അത് സൗജന്യമാണ്, മറിച്ച് വസ്തുതകൾ വിശുദ്ധമാണ്. ആ ഒരു അടിസ്ഥാന തത്വത്തിലേക്ക് എപ്പോഴും തിരിച്ചു പോകുന്ന ഒരു രീതിയിലാണ് എസ് ബി എസ് മലയാളം പ്രവർത്തിക്കാറുള്ളതും. വാർത്തകൾ നൽകുമ്പോൾ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒന്നും കൊടുക്കാൻ പാടില്ല, തെറ്റുകൾ വരാൻ പാടില്ല എന്നത് തന്നെയാണ് ഏറ്റവും അധികം പ്രാധാന്യം നമ്മൾ നൽകുന്നതും. എന്തായാലും അത് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ വാർത്തകൾ, ഇന്ത്യൻ മാധ്യമത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ വാർത്തകളാണ് കഴിഞ്ഞ വർഷം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അധികം ഓസ്ട്രേലിയയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. എ എൻ കുമാരമംഗലം ആദ്യം മുതൽ തന്നെ എസ് ബി എസ് മലയാളത്തിനൊപ്പമുള്ള ആളാണ് എ എൻ കുമാരമംഗലം. 2018 എന്താണ് ഒരു പ്രത്യേകതയായി തോന്നിയത്?
ദിജു, നമ്മുടെ 2018 ആദ്യ ദിനത്തിലെ റെസൊല്യൂഷൻ പ്രകാരം തന്നെ നമ്മൾ ഡിജിറ്റൽ മാധ്യമ രംഗത്തേക്ക് കൂടുതൽ ശബ്ദത്തിനപ്പുറത്തേക്കുള്ള ഒരു റിപ്പോർട്ടിങ്ങിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയാണ് ചെയ്തതെന്ന് തോന്നുന്നു. അതിൽ ഇപ്പോൾ സാൽവിയും ഡെനീസും പറഞ്ഞതുപോലെ അതിൽ പ്രളയത്തിന്റെയും മറ്റു കാര്യങ്ങളും പറഞ്ഞെങ്കിലും എനിക്ക് ഏറെ കൗതുകകരമായും അല്ലെങ്കിൽ എടുത്തു പറയാൻ തോന്നിയത് സാം വധക്കേസുമായി ബന്ധപ്പെട്ട നമ്മുടെ റിപ്പോർട്ടിങ്ങാണ്. വളരെ കാര്യക്ഷമമായി തന്നെ ആ റിപ്പോർട്ടിംഗ് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. പ്രത്യേകിച്ചും സാൽവിയുടെയും മറ്റും ഈ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഇന്ത്യയിലെ തന്നെ വെബ്സൈറ്റുകളിലും മറ്റും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇത് കൂടാതെ ഈ വധക്കേസിന്റെ വിധി വരുന്ന ദിവസം നമ്മൾ സാമിന്റെ മാതാപിതാക്കളുടെ അടുത്ത് പോവുകയും അവരുമായി കാണുകയും അവരുടെ ഒരു ആംഗ്യൂസ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു വലിയ ദുഃഖത്തെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും അത് ഒരു ക്യാമറയുടെ സഹായത്തോടുകൂടി ആ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുകയും അത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നൽകാൻ സാധിക്കുകയും ചെയ്തു. ഇത് കൂടാതെ ആ വാർത്തയിലും അതൊരു വലിയ മാറ്റമായിരുന്നു. നമുക്ക് ആ ശബ്ദം റെക്കോർഡ് ചെയ്ത് അവർക്ക് അവരുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് നൽകാൻ സാധിച്ചു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ഈയൊരു വധക്കേസ് വളരെ നാടകീയമായ വധക്കേസായിരുന്നു ഇത്. ആ നാടകീയ രംഗങ്ങൾ ഉണ്ടായിട്ട് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ പോലും നമ്മൾ ചെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് അവരും അവിടെ എത്തിയത് എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. പ്രത്യേകിച്ചും പല ചാനലുകളിലെയും സുഹൃത്തുക്കൾ ആ സമയത്ത് തത്സമയ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എസ്പീസ് മലയാളത്തിന് ഈ സ്ഥലത്ത് പോയിരുന്ന എന്നെയാണ് വിളിച്ചിരുന്നത് എന്നുള്ളതും വലിയ ഒരു കാര്യമാണ്. അപ്പോൾ അത് കേവലം ഒരു വധക്കേസിലെ വിധി നന്നായി റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയിൽ SBS മലയാളം എന്ന ഒരു സാന്നിധ്യമുണ്ട് എന്ന് പല മാധ്യമ പ്രവർത്തകർക്കും തോന്നിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത്. അത് ഈ ഘട്ടത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബാക്കി ഇപ്പോൾ സർവീൻ ബില്ലിസും ബീച്ചും പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള വളരെ വെല്ലുവിളികൾ നിറഞ്ഞ വാർത്തകളാണ് പല സമയത്തും നമുക്ക് കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. അതും വളരെ വൈകാരികമായുള്ള വാർത്തകളും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം അതിന്റെ സമയത്തോടുകൂടി തന്നെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായും. എന്നാൽ നമുക്കിപ്പോൾ 2018 പിന്നിലേക്ക് മറിഞ്ഞു കഴിഞ്ഞു, 2019 എത്തി നിൽക്കുകയാണ്. നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഈ വർഷം കൂടുതലായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. കുമാരങ്ങൾ തന്നെ ആദ്യം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ കഴിയും ഈ 2019 നമുക്ക് എന്ന കാര്യം പറയാമോ?
ബിജു, 2019 ഇന്ത്യ കാണാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ഇവിടുത്തെ പൊതു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ചും വളരെ ഒരു വലിയൊരു നാഴികക്കല്ല് നിൽക്കുകയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം. മോദി സർക്കാർ 5 വർഷം പൂർത്തിയാക്കാൻ തുടങ്ങുന്നു. റഫേൽ ആയുധ ഇടപാടും മറ്റ് പ്രശ്നങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ദുർബലമെന്ന് തോന്നിച്ചിരുന്ന പ്രതിപക്ഷം ഇപ്പോൾ വളരെ ശക്തരായി മുന്നോട്ട് വരുന്ന ഒരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ അടുത്ത 5 മാസത്തിനുള്ളിൽ എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ ചെയ്യാൻ പോവുക തങ്ങൾക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി എന്നുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇതുകൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസാണ് ഇവിടുത്തെ പൊതുതെരഞ്ഞെടുപ്പ്. അതാണ് 2019 വരാൻ പോകുന്നത്. അതിനെ വളരെ കാര്യക്ഷമമായി തന്നെ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കണം. പ്രത്യേകിച്ചും നമ്മളുടെ 2018 റെസൊല്യൂഷൻ പോലെ തന്നെ ഡിജിറ്റൽ മാധ്യമ രംഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ ഒരു നിറ സാന്നിധ്യമാവാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. അതുകൂടാതെ ശബരിമല കേസ് ഉടൻ തന്നെ ജനവിധിയുടെ വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് വളരെ കാര്യക്ഷമമായി തന്നെ നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ്.
തീർച്ചയായും ഏറ്റവും അധികം ശ്രദ്ധിക്കുക, പൊതുതെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്. ഒരു പക്ഷേ ഓസ്ട്രേലിയയിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് പോലും ഇത്തരം വാർത്തകൾ കൂടുതലായി എത്തിക്കാൻ SBS മലയാളത്തിന് കഴിയണം എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് തന്നെ ശ്രോതാക്കളോടും അറിയിക്കുന്നുണ്ട്. കാരണം ഇത്തരം വാർത്തകൾ കൂടുതലായി ഇംഗ്ലീഷിലും മറ്റുമായി കൂടുതൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടാകും. എന്നാൽ ഒരാളുടെ അഭിപ്രായം കൂടിയുള്ളത്, സിഡ്നിയിൽ നിന്ന് നമുക്ക് SBS മലയാളത്തിനായി റിപ്പോർട്ടുകൾ നൽകുന്ന എമി റോയി 2018 2019 ചിന്തകൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നുണ്ട്.
2018 SBS മലയാളത്തിലെ പല പുതിയ മാറ്റങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡിജിറ്റലായിട്ടുള്ള കണ്ടന്റ് കൂടുതലായി വന്നു. ആഴ്ചയിൽ 2 മണിക്കൂർ മാത്രം പ്രക്ഷേപണം ചെയ്യുന്ന റേഡിയോ പ്രോഗ്രാമുകൾ എന്നതിലുപരിയായി ഓസ്ട്രേലിയയിലെ മലയാളികൾക്ക് ഉപകരിക്കുന്ന വാർത്തകൾ ഓൺലൈനിൽ ലൈവ് കവറേജായി വരാൻ തുടങ്ങിയൊന്ന് വലിയൊരു ചേഞ്ച് ആയിരുന്നു. മാറുന്ന ട്രാഫിക് റൂൾസ് മുതൽ കാട്ടുതീ, അപകടങ്ങൾ, ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ചുള്ള ലൈവ് അപ്ഡേറ്റ്സും തുടങ്ങിയിട്ടുണ്ട്. 2019 ഉൾക്കൊള്ളിക്കാവുന്ന പുതിയ പരിപാടികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചെയ്യാമെന്ന് തോന്നുന്ന ആദ്യത്തെ പരിപാടി ഓസ്ട്രേലിയയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ തന്നെയാണ്. കേരളത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ എല്ലാ പ്രക്ഷേപണ ദിവസവും ചെയ്യാറുള്ള വിശകലനങ്ങൾ പോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന നാടിനെക്കുറിച്ച് നമ്മുടെ ഭാഷയിലൊരു പരിപാടി ഒത്തിരി ആളുകൾക്ക് ഉപയോഗപ്രദമായിരിക്കും എന്ന് തോന്നുന്നുണ്ടത്. പിന്നെ ആളുകളിലേക്ക് കൂടുതൽ അറിവ് പകർന്നു നൽകാനായിട്ട് കൂടുതൽ സബ്ജക്ട് സ്പെഷ്യലിസ്റ്റിനെ നമ്മുടെ പരിപാടികളിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നും ഒരു ചിന്തയുണ്ട്. പിന്നെ പുതിയ കുടിയേറ്റക്കാർക്ക് ഓസ്ട്രേലിയൻ സംസ്കാരത്തെ പരിചയപ്പെടാനും അതിലേക്ക് ആഴത്തിലിറങ്ങി ചെല്ലാനും സഹായിക്കുന്ന പരിപാടികളും ഒത്തിരി റിലവൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. രണ്ടാം തലമുറയ്ക്ക് താല്പര്യമുള്ള പരിപാടികളും നമുക്ക് കൂടുതലായി ഉൾക്കൊള്ളിക്കാവുന്നതാണ് എന്നും തോന്നുന്നുണ്ട്.
തീർച്ചയായും എന്തായാലും ഇത്തരം പരിപാടികളെല്ലാം തന്നെ നമ്മൾ ഉൾക്കൊള്ളിക്കാനുള്ള പദ്ധതികൾ തന്നെയാണുള്ളത്. കൂടുതലായി കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പരിപാടികൾ കൂടുതലായി ചെയ്യുക, നമ്മുടെ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്. ഒരുപക്ഷേ മറ്റ് പല മാധ്യമങ്ങൾ പോലെ ഒരുപാട് സമയം നമുക്ക് അതിനായി ചിലവഴിക്കാൻ അത്രയും വലിയൊരു ടീം നമുക്കില്ല. എങ്കിൽ പോലും ഉള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കൂടുതലായി മലയാളി കമ്മ്യൂണിറ്റിയുടെ പരിപാടികൾ നമുക്ക് നൽകാൻ കഴിയും. മലയാളി സമൂഹം കൂടുതലായി ഇക്കാര്യങ്ങൾ നമ്മളെ അറിയിക്കുകയാണെങ്കിൽ, എസ് ബി എസ് മലയാളത്തെ അറിയിക്കുകയാണെങ്കിൽ അക്കാര്യങ്ങൾ കവർ ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡെലിസ് എന്താണ് 2019 നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഡെലിസിൻ്റെ നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും ശ്രോതാക്കളുടെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ഒരുമിച്ചൊന്ന് പങ്കുവയ്ക്കാമോ?
ദിജു, 2018 വിശേഷങ്ങൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു. 2019 നോക്കുമ്പോൾ, ഇപ്പൊ 2018 വന്നിരിക്കുന്ന വലിയൊരു മാറ്റം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ തന്നെ മാറ്റമാണ്. ഇപ്പോൾ എൻ കുമാരമംഗലം ചൂണ്ടിക്കാട്ടി ഇതുപോലെ സാം അബ്രഹാം വധക്കേസുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയും ഓഡിയോയിലൂടെയും നിരവധി റിപ്പോർട്ടുകൾ ഏറെ ശ്രദ്ധേയമായി. ഒപ്പം വീഡിയോ മെൽബണിലെ ഡാൻഡിനോങ് പ്രിസിങ്റ്റിൽ മലയാളിയായ കലാകാരിയുടെ ചിത്രം ഒരുക്കിയ വീഡിയോ, സെൽവി മനീഷ് തയ്യാറാക്കിയ വീഡിയോ, ഒപ്പം ജീതു തയ്യാറാക്കിയ മഹാത്മാഗാന്ധിയുടെ എക്സിബിഷൻ മെൽബണിൽ നടന്ന എക്സിബിഷന്റെ വീഡിയോ, ഒപ്പം മലയാളി കൂട്ടായ്മകൾ സിഡ്നിയിലെ മാർട്ടിൻ പ്ലേസിൽ ഒരുമിച്ച് കൂടിയത് ദിജു എഫ് ബി ലൈവ് നൽകിയത് വലിയ വലിയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഇത് ഇത്തരം പരിപാടികൾ ഓസ്ട്രേലിയൻ മലയാളികളിലേക്ക്, പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിലേക്ക് കൂടിയടക്കിയത് ഇന്ത്യക്കാർക്ക് പ്രസക്തമായിട്ടുള്ള പ്രത്യേക പരിപാടികൾ നടക്കുമ്പോൾ അത് ഡിജിറ്റലായും അതുപോലെ തന്നെ റേഡിയോയിലൂടെയും കൂടുതലായിട്ട് അവതരിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഇത്തരം പ്രത്യേക പരിപാടികൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അത് വളരെയധികം ശ്രദ്ധേയമാവുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റ ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടി നിൽക്കുന്ന ഈ അവസ്ഥയിൽ എന്ന അപ്പോൾ വളരെയധികം പ്രസക്തി കൂടിയിരിക്കുകയാണ് അത്തരം പരിപാടികൾക്ക്. പിന്നെ ദിജു, മറ്റൊരു കാര്യം ഇപ്പോൾ ചോദിച്ചത് ഓസ്ട്രേലിയയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന പരിപാടികളെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് എത്രമാത്രം ലഭിക്കുന്നു എന്നുള്ള കാര്യത്തിൽ, ചില പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ചില പരിപാടികളുടെ അവതരണത്തിൽ ഒരു ഭാഗം പിടിക്കുന്നതായിട്ട് തോന്നിയ സന്ദർഭങ്ങൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ശബരിമല വിഷയത്തിൽ എഫ് ബി ലൈവ് നടക്കിയ സന്ദർഭത്തിൽ അത് ഒരു പക്ഷം പിടിച്ച ഒരു തോന്നൽ പലർക്കും ഉണ്ടായി. ഒപ്പം കേരളത്തിൽ നിന്നുള്ള ശബരിമലയെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിലും മറുപക്ഷത്തെ കൂടുതൽ പക്ഷം പിടിച്ചെന്നൊരു തോന്നൽ ചില ശ്രോതാക്കൾക്കും എങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ പരമാവധി ഒഴിവാക്കാനാണ് നമ്മൾ
തീർച്ചയായും ഡെലിസ് അതിൽ ഒരുപക്ഷെ എനിക്ക് ശ്രോതാക്കളോട് പറയാൻ കഴിയും. കാരണം ഇത്തരത്തിൽ വളരെ വൈകാരികമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ ശബരിമല വിഷയം പോലുള്ള കാര്യങ്ങൾ. അതിൽ പരമാവധി നമ്മൾ ശ്രമിക്കുന്നത് ഏറ്റവും വസ്തുതാപരമായി മാത്രം വിഷയങ്ങൾ അവതരിപ്പിക്കുക, ഏതെങ്കിലും ഒരു വശത്തേക്ക് മാറാതെ രണ്ടു വശവും ഒരുപോലെ അവതരിപ്പിക്കുക. നമ്മുടേതായിട്ടുള്ള, അതായത് ഈ വാർത്ത ചെയ്യുന്ന ഒരു റിപ്പോർട്ടറുടെയോ പ്രൊഡ്യൂസറുടെയോ അഭിപ്രായങ്ങൾ ഒട്ടും തന്നെ അതിലേക്ക് വരാതിരിക്കുക എന്ന് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം. ഏറ്റവും ബാലൻസ്ഡായി, ഏറ്റവും സന്തുലിതമായി അത്തരം വാർത്തകൾ നൽകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരുപക്ഷേ അത് കേൾക്കുമ്പോൾ ചിലർക്ക്, ചില ശ്രോതാക്കൾക്ക് വൈകാരികമായൊരു വിഷയമായതുകൊണ്ട് തന്നെ എൻ്റെ വൈകാരിക വശം കൂടുതലായി പറഞ്ഞില്ല എന്നൊരു ചിന്ത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പൂർണ്ണമായും നമ്മൾ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളതിൽ ശ്രമിക്കുന്നത് പൂർണ്ണമായും ബാലൻസ്ഡായി മാത്രം ഈ വാർത്തകൾ നൽകാൻ തന്നെയാണ്, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വാർത്താ തത്വങ്ങളിൽ നിന്നുകൊണ്ട് നൽകാനാണ്. എന്തായാലും നമുക്ക് സമയം അതിക്രമിക്കുന്നു. സൽവി, എന്താണ് 2019 നിർദ്ദേശങ്ങൾ പെട്ടെന്ന് പറയാൻ കഴിയുന്നത്?
ദിജു, കഴിയുന്നത്ര വിധത്തിൽ നമ്മളെല്ലാം തന്നെ എസ് പി എസ് മലയാളം ശ്രോതാക്കൾക്ക് വേണ്ട ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഇനിയും കൂടുതലായി പറയാൻ കഴിയുന്നത് എസ് ബി എസ് മലയാളം, നമ്മൾ എസ് പി എസ് മലയാളം കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലേക്ക്, അത് മലയാളം മലയാളി സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, അതായത് അവർക്ക് ഇവിടെ നടക്കുന്ന ഓരോ വിഷയങ്ങളും, മലയാളികളെ ബാധിക്കുന്ന വിഷയങ്ങൾ, അതായത് ഇവിടുത്തെ നിയമമാറ്റം അല്ലെങ്കിൽ നമ്മളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ, ഒരു അഭിപ്രായ സർവേ പോലെ നമുക്ക് ഫേസ്ബുക്ക് പേജിലൂടെ നമുക്ക് മലയാളി കൂട്ടായ്മകളുടെ അഭിപ്രായങ്ങൾ തേടി അവരിലേക്ക് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നമുക്കൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടുതൽ എനിക്കൊന്ന് മലയാളി സമൂഹം എന്നിട്ട് നമുക്ക് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള അതിനുള്ള ഒരു അവസരം ഒരുക്കി തരുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് കുട്ടികളെ നമ്മൾ ഒരുപാട് നമ്മൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ വിജയ സ്പോർട്സിലും അല്ലെങ്കിൽ കായിക കലാകായിക രംഗങ്ങളിലൊക്കെ വിജയിച്ച കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ നമുക്ക് സ്റ്റുഡിയോയിൽ നേരിട്ട് കൊണ്ടുവന്ന
കുട്ടികളുടെ പരിപാടികൾ
ഞാൻ ചിന്തിക്കുക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പേഴ്സണൽ സ്റ്റോറികളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇൻഫർമേഷൻസും ഇതും മാത്രം കൊടുത്ത് മാറി നിൽക്കുന്ന പോലെ അല്ലാതെ നമ്മുടെ കഥ പറയുന്ന ഒരു SBS എന്നുള്ള തോന്നല് മലയാളികളുടെ ഇടയിലേക്ക് ഉണ്ടാക്കാൻ
സാധിച്ചാൽ നമ്മുടെ ടീം അംഗങ്ങൾക്കായി പ്രത്യേകം നന്ദി പറയേണ്ട കാര്യവുമില്ല. എന്തായാലും ഇത്തരത്തിലുള്ള പുതിയ പുതിയ രീതിയിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ പുതിയ പുതിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതലായി ശ്രോതാക്കളിലേക്ക് എത്താനായിരിക്കും SBS മലയാളം ഈ വർഷം ശ്രമിക്കുന്നത്. ശ്രോതാക്കളോട് ഒരു അഭ്യർത്ഥന കൂടി, ഇത്തരത്തിൽ പരിപാടികൾ എന്തെങ്കിലും SBS മലയാളത്തെ അറിയിക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ നേരിട്ട് അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരുപക്ഷേ ഒരുപാട് റിപ്പോർട്ടർമാർ നമുക്കില്ലാത്തത് കൊണ്ട് അക്കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. ഈ നിർദ്ദേശങ്ങളും മറ്റും പ്രായോഗികമാക്കാനും പ്രാവർത്തികമാക്കാനും 2019 കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പരിപാടികളുമായി കാണാം. എല്ലാവർക്കും നന്ദി.
Enjoy more stories in your language by visiting sbs.com.au.